അപ്പൊ നോക്കിക്കോ, എട്ടാമത്തെ ആയത്ത് അതിന്റെ ഷറഹ്. ഇന്നല്ലദീന ആമനോ, തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ. എന്താണ് ഈമാൻ എന്നുള്ളത് നേരത്തെ നമ്മൾ വിശദീകരിച്ചു. ഈമാൻ എന്നുള്ളത് അതിന്റെ റുക്കിനുകൾ ആറെണ്ണം, ഈമാന്റെ റുക്കിനുകൾ ആറെണ്ണം. ഈമാനിന്റെ മുസമ്മ, അതിന്റെ മുസമ്മൽ ഈമാൻ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഇഖ്റാറും ബിലിസാൻ, തസ്ദീഖുൻ ബിൽ ഖൽബ്, അമലും ബിൽ ജവാരിഹ്. ഇതാണ് മുസമ്മൽ ഈമാൻ. ഇത് ആമല റസൂൽ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നല്ലദീൻ ആമനോ, തീർച്ചയായും സത്യവിശ്വാസികൾ, അവർ ഹൃദയം കൊണ്ടത് അംഗീകരിച്ചവരാണ്. നാവുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ നാവുകൊണ്ട് പറഞ്ഞവരാണ്. അത് അവരുടെ അവയവങ്ങൾ കൊണ്ട്, അവരുടെ ശരീരം കൊണ്ട് അത് പ്രാവർത്തികമാക്കുന്ന ആളുകളാണ്. അതിന്റെ റുക്കിനുകളാണ് ആറെണ്ണം എന്ന് പറഞ്ഞു. അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ. എന്താണ് അമിലു സ്വാലിഹാത്ത്? ഒരു കർമ്മം. നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്, എന്നാൽ അത് സ്വാലിഹായി തീരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് വേണം. ഒന്ന്, അത് ഖാലിസായിരിക്കണം. രണ്ട്, സ്വവാബായിരിക്കണം. ഖാലിസും സ്വവാബുമായിരിക്കണം. അത്തരത്തിലുള്ള അമലുകൾ മാത്രമാണ് എന്തിൽ പെടുക? സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ അമലു സ്വാലിഹാത്തിൽ പെടുക. ഖാലിസായിരിക്കണം, സ്വവാബായിരിക്കണം. ഖാലിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഖ്ലാസ്, രണ്ടാമത്തേത് സ്വവാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തിബാഅ്. ഇത് രണ്ടുമാണ്. ഒരു കർമ്മം, അത് പ്രതിഫലാർഹമായ ഒരു കർമ്മമായി തീരാനുള്ള ഷർത്ത്. അപ്പൊ രണ്ടെണ്ണം, ഖാലിസായി തീരുക, സ്വവാബായി തീരുക, അതായത് ഇഖ്ലാസും ഇത്തിബാഅ്. ഇഖ്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ ഷിർക്കിൽ നിന്നും ചെറിയ ഷിർക്കിൽ നിന്നും രക്ഷപ്പെട്ട കർമ്മമായിരിക്കണം. ഒരു തരത്തിലുള്ള ഷിർക്കുണ്ടാകരുത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വവാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തിബാഅ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകണ്ടായിരിക്കണം ചെയ്യുന്ന കർമ്മത്തിന്. അതല്ലാത്ത ഏതൊരു അമലി ചെയ്താലും അതെന്തെങ്കിലും പെടില്ല. നമുക്കത് നല്ലതാണെന്ന് തോന്നെങ്കിലും അതൊന്നും ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുന്നതായി തീരില്ല. അത് ബിദഅത്താണ് ഇവിടെ. അപ്പോൾ ഇതാണ് അതിന്റെ ഷർത്തുകൾ പറഞ്ഞത്. മുആദ് റളിയല്ലാഹു അൻഹു ധരിക്കപ്പെടുന്ന അസറിൽ കാണാം, ഒരു കർമ്മം അത് സ്വാലിഹത്തായി തീരണമെങ്കിൽ നാല് കാര്യങ്ങൾ വേണം. ഫീഹി അർബഅത്തു അഷ്യാ, നാല് കാര്യങ്ങൾ ഉണ്ടായിത്തീരണം. പോയിന്റാണ്, നാല് കാര്യങ്ങൾ വേണം. ഒന്ന് അൽ ഇൽമ്, രണ്ട് അൽ നിയ്യ, മൂന്ന് അൽ സബ്ർ, നാല് അൽ ഇഖ്ലാസ്. ഈ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാകണം, എങ്കിൽ മാത്രമാണ് ഒരു അമല് സ്വാലിഹത്തായി തീരുന്നത്. ആരാ പറഞ്ഞത്? മുആദ് റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞത്? ഒരു കാര്യം സൽക്കർമ്മമായി തീരാനുള്ള നാല് കാര്യങ്ങൾ, ഈ നാലെണ്ണം ഉണ്ടാകണം. ഒന്ന് അല്ലെ എൽമ്, എൽമുണ്ടാകണം. അറിയാലോ, ഒരു അമലി ചെയ്യുന്നതിന്റെ മുമ്പ് ആദ്യം ഉണ്ടാകേണ്ടത് എൽമാണ്. രണ്ട് അന്നിയ, നിയത്ത്. ഇതൊക്കെ വേറെ ഹദീസുകളുടെ വിശദീകരിക്കപ്പെട്ടതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മൂന്നാമത്തത് സബർ വേണം. നാലാമത്തത് ഇഖ്ലാസ്. ഈ നാല് കാര്യങ്ങൾ ഉണ്ടാകണം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള അസർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം. അമിലു സ്വാലിഹാത്ത് എന്നുള്ളതിന്റെ ഷറഹിൽ, ഐ അഖ്ലിസു അല്ല അമാൽ, നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ഇഖ്ലാസ് ഉള്ളതാക്കി തീർക്കണം. ഇഖ്ലാസ് ഉള്ളതാക്കി തീർക്കണം. അപ്പൊ ചുരുക്കത്തിൽ ഒരമല് അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായി തീരുന്നത് ഈ ഷുറൂത്തുകൾ പാലിക്കപ്പെടുമ്പോൾ മാത്രമാണ്. ഇത് നമ്മൾ ഈ സൂറത്ത് പഠിക്കുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഈ നാല് കാര്യങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകേണ്ട ഈ ഷർത്തുകൾ പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ തന്നെ അതിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ ആ ടൈം വേസ്റ്റ് ആയി പോകും. ഹദീസ് പഠിക്കുന്ന കാര്യത്തിൽ, അതേപോലെ തന്നെ വേറൊരു സഹോദരന് ഉപകാരം ചെയ്തു കൊടുക്കുന്ന വിഷയത്തിൽ, ഒരാൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ, അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ഇതൊക്കെ തന്നെ എന്താണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടതാണ് ഈ കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇഖ്ലാസ്, അതേപോലെ തന്നെ ഇത്തിബാഅ്. അപ്പൊ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലൊക്കെ എന്തായിത്തീരും? അതൊക്കെ ബാത്തിലായിത്തീരും. അത് ഖുർആനിന്റെ വേറെ ആയത്തുകൾ കൊണ്ടും അതേപോലെ തന്നെ ഹദീസുകൾ കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്, ഇന്നല്ലദീന ആമനു, അവ ഈമാന്റെ റുക്കിനുകൾ അടക്കം വിശ്വസിച്ച ആളുകൾ. അത് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തി, നാവ് കൊണ്ട് പറഞ്ഞു, അവന്റെ ശരീരം കൊണ്ട് പ്രാവർത്തികമാക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. നേരത്തെ ആയത്തിൽ വന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, അവിടെ യുഖയ്യിമൂന സ്വലാത്ത വയുത്തൂന സക്കാത്ത, അതടക്കം അവർ നമസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവരായിരിക്കും, അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും, ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഓരോ കർമ്മങ്ങളും വഅമിലു സ്വാലിഹാത്ത്. ലഹും ജന്നാത്തു നഈം, അവർക്കാകുന്നെന്ത്? നഈം, നഈം എന്ന് പറഞ്ഞാൽ നിഅമത്ത്. അവിടെ നിഅമത്ത് രണ്ട് രൂപത്തിലുണ്ട്, ഒന്ന് ബദനിയും മറ്റൊന്ന് ഖൽബിയും. രണ്ട് രൂപത്തിലുള്ള നിഅമത്തുകൾ അവിടെ പെടും. ഇതൊക്കെ ഇങ്ങനെ തന്നെ മനസ്സിലാക്കി പോണം. നഈമുൽ ബദനുണ്ട്, നഈമുൽ ഖൽബുണ്ട്. രണ്ട് രൂപത്തിലുള്ള നിഅമത്തുകളും അവരാസ്വദിക്കും, അതിൻ്റെ ആ സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ടായിരിക്കും. അപ്പൊ നിഅമത്തുൽ ബദനുണ്ട്, നിഅമത്തുൽ ഖൽബുണ്ട്. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ രണ്ട് അനുഗ്രഹങ്ങളും, അതായത് നിഅമത്തുൽ ഖൽബും നിഅമത്തുൽ ബദനും, അത് ദുനിയാവിൽ നിന്ന് കിട്ടിക്കൊള്ളുന്നില്ല. നിഅമത്തുൽ ഖൽബുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്തുണ്ടാവും, അവരുടെ നിഅമത്തുൽ ബദനുണ്ടാവില്ല. നിഅമത്തുൽ ബദനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിഅമത്തുൽ ഖൽബുണ്ടാവില്ല. അതൊരു പ്രശ്നമാണ്, ദുനിയാവിൻ്റെ ഒരു പ്രശ്നമാണത്. ദുനിയാവിൽ ഒരാൾ എന്തെല്ലാം നേടിക്കഴിഞ്ഞാലും ശരി, ചിലപ്പോൾ ഖൽബിൻ്റെ നിഅമത്ത് കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഖൽബിന് നിഅമത്ത് ഉണ്ടാകും, ബദന് അവൻ്റെ ജിസ്മിന് ആ നിഅമത്ത് ചിലപ്പോൾ രോഗമായിരിക്കും, അതല്ലെങ്കിൽ വേറെയുള്ള പ്രയാസങ്ങളുണ്ടാകും, ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളുണ്ടാകും. അപ്പോൾ ദുനിയാവിൻ്റെ ഒരു പ്രശ്നമാണത്. അതായത് ദുനിയാവ് എന്നുള്ളത് എന്താണ്, അത് നമുക്ക് താൽക്കാലിക ഒരു ഇടത്താവളം മാത്രമാണ്. അതുകൊണ്ടാണ് എന്ത് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലഹും ജന്നാത്തു നഈം, സുഖാനുഭൂതികളുടെ അനുഗ്രഹങ്ങളുടെ ജന്നാത്തുകളാണ് അവർക്കുണ്ടാകുക എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം. അപ്പൊ ഈ രണ്ട് അനുഗ്രഹങ്ങൾ അവിടെ വന്നു, നിഅമത്തുൽ ഖൽബ്, നിഅമത്തുൽ ബദൻ, രണ്ടും അവിടെ വന്നു. പിന്നെ ജന്നത്ത് എന്താണ് ജന്നത്ത് എന്ന് പറഞ്ഞാൽ, ചില ആളുകൾക്ക് ഈ ആയത്ത് കേൾക്കുമ്പോൾ തോന്നും ഈ ആയത്ത് ജന്നാത്തിന്റെ ജരീമിൻ തഹത്തി ഹൽഅൻഹാർ എന്നുള്ളത് ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു സൂറത്താണ് ജന്നാത്ത് എന്നുള്ളത്. ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോയിക്കൂടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. എന്താണ് ജന്നത്ത് എന്ന് പറഞ്ഞാൽ, അതിന്റെ ജം ആണ് ജന്നാത്ത്. അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാം, ജന്നത്തിന്റെ ജം ആണ് ജന്നാത്ത്. എന്തുകൊണ്ട് അവിടെ ജം പ്രയോഗിക്കുന്നു? നമ്മൾ സാധാരണ മറ്റുള്ള ജംകൾ പ്രയോഗിക്കുന്നത് പോലെയാണോ? ജന്നത്തുൻ ജന്നാത്തുൻ, ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ജന്നാത്താണ്. ജന്നത്ത് രണ്ടും പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. ജന്നത്തുൻ അതിന്റെ മുഫ്റദ്, അതിന്റെ ജം ആണ് ജന്നാത്ത്. ജന്നാത്ത് എന്ന് ജം ആയിട്ട് പ്രയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ബി ഇഅ്തിബാരി അൻവാഇഹ, ജന്നത്തിന്റെ നൗഉകൾ, അതിന്റെ ഇനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഖുർആൻ എന്ത് പ്രയോഗിച്ചിട്ടുള്ളത്, ജംഇന്റെ രൂപത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ കേട്ടുപോകുന്ന ഒരു കാര്യമായിരിക്കും അത്, ജന്നാത്തുൻ തജ്രി എന്നുള്ളത്. നമ്മൾ അങ്ങനെ അർത്ഥം പറഞ്ഞിട്ട് പോകും അല്ലെ. താഴ്വാരത്തിലൂടെ അരുവികളൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിന്റെ തോട്ടങ്ങളുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ നൗഇകളെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ജന്നാത്തി എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അതിന്റെ നൗഇകൾ എന്ന് പിന്നെ പ്രയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ജന്നത്തുകൾ പലതരത്തിലുണ്ട്. ഉദാഹരണമായിട്ട് സൂറത്തുർ റഹ്മാൻ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി, നാല് ജന്നത്തുകളെ കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടുണ്ട്. നാല് ജന്നത്തുകളെ സംബന്ധിച്ച് സൂറത്തുർ റഹ്മാനിൽ വന്നിട്ടുണ്ട്. അതാണ് ഒന്ന്. രണ്ടാമതായിട്ട് അങ്ങനെ ജം ആയിട്ട് പ്രയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാല്, ജന്നത്തിൽ തന്നെ എന്തുണ്ട്, അതിന്റെ ഫളിനനുസരിച്ചിട്ട് അതേപോലെ തന്നെ അതിന്റെ ദർജകൾക്കിടയിൽ മാറ്റം ഉണ്ടാകും. എല്ലാവർക്കും ഒരേ ദർജ ആയിരിക്കൂല, എല്ലാവർക്കും ഒരേ മർത്തബ ആയിരിക്കൂല. അതുകൊണ്ടാണ് അവിടെ ജന്നത്തി എന്ന് പ്രയോഗിച്ചത്. അതല്ലാതെ കേവലം ഒരു മുഫ്രദ് ജം എന്നുള്ള അർത്ഥത്തിലല്ല. ഇനിയത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, കാരണം അങ്ങനെ തോന്നും ചില ആളുകൾക്ക്. ഇതൊക്കെ എത്രയോ തവണ കേട്ട ആയത്തുകളല്ലേ എന്നുള്ളത് തോന്നും. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം. അപ്പൊ അതിന്റെ ദറജാത്തുകൾ, അതിന്റെ മറാത്തിവുകൾ, സ്വർഗത്തിന്റെ മറാത്തിവുകൾ, അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ജം പിന്നെ അവിടെ ജം ആയിട്ട് പ്രയോഗിച്ചിട്ടുള്ളത്, ജന്നാത്തി എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. രണ്ടാമതൊരു കാരണം പറഞ്ഞത് എന്താ വെച്ചാൽ, അതിന്റെ അൻവാഹുകളെ ഉദ്ദേശിച്ചുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അൻവാഹുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ റഹ്മാനിലൊക്കെ പറഞ്ഞതുപോലെ, അതേപോലെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ടല്ലോ പലതരത്തിലുള്ള അതിന്റെ നവകളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു സ്വർഗത്തിന്റെ തോട്ടങ്ങൾ അല്ല, പിന്നെ ഇതിന് ദഹബിന്റെ ഗോൾഡിന്റെ തോട്ടങ്ങൾ, ഗോൾഡിന്റെ ജന്നത്തുണ്ട് അവിടെ സ്വർഗത്തിൽ. അതേപോലെ തന്നെ സിൽവറിന്റെ ജന്നത്തുണ്ട്, അതിന്റെ മണ്ണ്, അതിന്റെ പാത്രങ്ങൾ, അതങ്ങനെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ബുഖാരിയൊക്കെ മുസ്ലിമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾ അതിന്റെ നവകളൊക്കെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കൂടുതൽ അറിയാൻ നിങ്ങൾ റഹ്മാന്റെ തഫ്സീർ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് അവിടെ ജം ആയിട്ട് പ്രയോഗിച്ചിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ജന്നത്ത് എന്ന് പറഞ്ഞു? എന്താണ് ഈ ജന്നത്ത് എന്ന് പറഞ്ഞാൽ, കേവലം ഒരു തോട്ടം എന്നുള്ള അർത്ഥത്തിലല്ല. ഭാഷാപരമായിട്ട് ജന്നത്ത് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ മരങ്ങൾ കൊണ്ട് അതിലുള്ളതിനെ മറക്കും, മറക്കുക എന്നുള്ള അർത്ഥമാണ്. അതിന്റെ ഭൂമിയെ മറക്കും, അതിലുള്ളതിനെ മറക്കും, മരങ്ങൾ അതിലുള്ളതിനെ മറക്കും. മരങ്ങൾ കൊണ്ട്, ധാരാളം മരങ്ങളുള്ള സ്ഥലം, അരുവികളുള്ള സ്ഥലം. അപ്പൊ അതിന്റെ മരങ്ങൾ കൊണ്ട് അതിന്റെ പിന്നെ മണ്ണിനെ, അതിന്റെ ഭൂമിയെ, അതിലുള്ളതിനെ അത് മറക്കുന്നത് കൊണ്ടാണ് ജന്നത്തി എന്ന് പേര് കിട്ടുന്നത്. അതുകൊണ്ടാണ് ജിന്നിനെ ജിന്നി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിന് ജനീൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജുന്നത്ത്, പരിച, അങ്ങനെയുള്ള പടയെങ്കിൽ അതിനൊക്കെ ജുന്നത്ത് എന്ന് പറയുന്നത്. രാത്രി മൂടിയാൽ എന്ത് പറയും? ജന്നല്ലേലു എന്ന് പറയും. പകലിനെ രാത്രി മൂടുമ്പോൾ ജന്നല്ലേലു എന്ന് പറയും. അപ്പൊ ഇതൊക്കെ അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥങ്ങളാണ്. അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാല്, ജന്നത്തി എന്ന് പറയുമ്പോൾ, തോട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സങ്കല്പമല്ല ഇത്. അസ്മാ കൊണ്ട് മാത്രമാണ് സാദൃശ്യമുള്ളത്. നമ്മൾ വൈബി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഇസ്മുകൾ, അതിന്റെ അസ്മാകൾ, ഇപ്പൊ സ്വർഗത്തിലുള്ള നഹൽ, റുമാൻ, ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, തോട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അരുവികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സങ്കല്പം ഉണ്ടല്ലോ, അതല്ല. അത് പേര് കൊണ്ട് മാത്രമാണ് ദുനിയാവുമായിട്ട്, ദുനിയാവിലെ കാര്യങ്ങളുമായിട്ട് സാദൃശ്യമുള്ളത്. സ്വർഗത്തിലെ റുമാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലെ റുമാനുമായിട്ട് തട്ടിച്ചു നോക്കരുത്. മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ ഖുർആൻ കാര്യങ്ങൾ വിശദീകരിക്കും. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താ, ഹദീസ് പറഞ്ഞിട്ടുള്ളത് എന്താ, ഒരു മനുഷ്യന്റെ കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു മനസ്സും സങ്കല്പിക്കാത്തത്, വിചാരിക്കാത്ത അനുഗ്രഹങ്ങളായിരിക്കും സ്വർഗത്തിലുണ്ടാകുക. ഖുർആൻ അത് വന്നു, ഹദീസിൽ അത് വന്നു. അപ്പൊ ജന്നത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ഒരിക്കലും എന്താകരുത്, അതൊക്കെ ഇസ്മു കൊണ്ട് മാത്രമാണ് സാമ്യമുള്ളത്, ദുനിയാവിലെ കാര്യങ്ങളുമായിട്ട് സാമ്യമുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ വേറെ തഫ്സീറുകൾ വന്നിട്ടുണ്ട്, ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അതാണ് ജന്നത്ത്. അപ്പൊ ജന്നത്തിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം പറഞ്ഞു, ജന്നത്ത് എന്ന് പറയാനുള്ള കാരണം പറഞ്ഞു, എന്തുകൊണ്ട് മുഫ്റദായിട്ട് പ്രയോഗിക്കുന്നു, എന്തുകൊണ്ട് ജംഅയിട്ട് പ്രയോഗിക്കുന്നു എന്നുള്ളത് പറഞ്ഞു. അവിടെ നിഅമത്ത് എന്ന് ഏത് തരത്തിലുള്ള നിഅമത്തുകളൊക്കെ പെടും എന്നുള്ളത് പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചിട്ട് പോകണം. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു, അവരിങ്ങനെ അർത്ഥം പറഞ്ഞിട്ട് ജന്നാത്തിനായി തായ്വാരത്ത് അല്ലെങ്കിൽ സ്വർഗത്തോപ്പിന്റെ അനുഗ്രഹങ്ങൾ, അവർക്ക് സ്വർഗ അനുഭൂതിയുടെ സ്വർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് വായിച്ചു പോകാനേ അവർക്ക് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ വായിച്ചു പോലെ ഖുർആന്റെ ഓരോ ലഫ്ളുകളും നമ്മൾ പറഞ്ഞു, ആശയങ്ങളുടെ കലവറയാണ് ഖുർആന്റെ ഓരോ ലഫ്ളുകളും. അത് അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുമ്പോൾ മാത്രം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. അപ്പൊ ഖുർആന്റെ ഓരോ പ്രയോഗങ്ങൾ പോലും സൂക്ഷ്മമാണ്. അപ്പൊ അത് ജന്നത്താകട്ടെ, ജന്നാത്താകട്ടെ, നഈമാകട്ടെ. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇന്നല്ലതീന ആമനോ, തീർച്ചയായും വിശ്വസിച്ച ആളുകൾ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ. അപ്പൊ ഇതൊക്കെ ഖുർആൻ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. നമ്മുടെ കർമ്മമൊക്കെ ഇഖ്ലാസുള്ള കർമ്മമാണോ എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് പരിശോധിക്കണം. അവർക്കാണ് എന്തുള്ളത്? അവർക്കാണ് ഈ അനുഗ്രഹങ്ങളുടെ ജന്നാത്തുകൾ ഉള്ളത്. അപ്പൊ ഇത് മനസ്സിലായല്ലോ, എന്താണ് ജന്നത്ത്, എന്താണ് ജന്നാത്ത്, എന്താണ് നഈമ്, എന്താണ് നിഅമത്ത്, അവർക്കാണ് അതുള്ളത്. അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്. അതിന്റെ ഓരോ ഹർഫുകൾക്കും പ്രതിഫലമാണ്, 10 പ്രതിഫലമാണ്. ഖാലിദീന ഫീഹാ, അതിൽ അവർ ഖാലിദീങ്ങളായിരിക്കും. ഇത് സ്വർഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്, അവർ അതിൽ ഖാലിദീങ്ങളായിരിക്കും. സ്വർഗത്തിലെ നിഅമത്തുകൾ അത് ഒരിക്കലും അവർക്ക് മുറിഞ്ഞു പോകില്ല, അതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഒരു സുഖാനുഭൂതിയിലായിരിക്കും അവർ. ഖാലിദീന ഫീഹാ, നിരന്തരമായിട്ട് അവരുടെ കൽബിനും അവരുടെ ജിസ്മിനും എങ്ങനെ നോക്കിയാലും തിരിഞ്ഞാലും മറിഞ്ഞാലും ഒക്കെ സ്വർഗത്തിൽ നിഅമത്തുകൾ തന്നെ ആയിരിക്കും. ഖാലിദീന ഫീഹാ, അവിടെ അബദിയാൻ. വഅദല്ലാഹി ഹഖൻ, അല്ലാഹുവിന്റെ വഅദ് എന്താണ്? അത് ഹഖാണ്, അത് സത്യമാണ്. ഖുർആൻ വേറെ ആയത്തുകളിൽ അത് വന്നിട്ടുണ്ട്. അല്ലാഹു ഒരിക്കലും അവന്റെ വഅദ് ലംഘിക്കുകയില്ല. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വഅദ് ഹഖാണെന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണ്? ലാ യുഖൈഫുൽ മീആദ്. അള്ളാഹു കരാർ ലംഘിക്കുന്നവനല്ല. കാരണം അള്ളാഹു കരീമാണ്, അള്ളാഹു മന്നാനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു അത് പ്രവർത്തിക്കുന്നവനാണ്. അവൻ ഖാദിറാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ കരാർ, വഅദ് അല്ലാഹി ഹഖ. അവൻ മുഹ്സിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അമല സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ഈ നിഅമത്തുകൾ, കൽബിന്റെ ജിസ്മിന്റെ നിഅമത്തുകൾ അവർ ആസ്വദിച്ചുകൊണ്ട് അവർ ആ സ്വർഗത്തിൽ ഖാലിദീങ്ങളായിരിക്കും. വഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹു അസീസാകുന്നു, അള്ളാഹു ഹക്കീമാകുന്നു. എന്താണ് ഈ അസീസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇജ്ജത്തിന്റെ അർത്ഥം? എല്ലാവരും പറയും പ്രതാപം. എന്താ പ്രതാപം ചോദിച്ചാൽ കിട്ടൂല. അസീസി എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. അസീസ് എന്നുള്ളത് ഇസ്സത്ത് എന്നുള്ളൊരു സിഫത്ത് അതിലുണ്ട്. അതേപോലെ തന്നെ ഹക്കീം എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. ഹുക്കും അല്ലെങ്കിൽ ഹിക്മത്ത് എന്ന് പറയുന്ന സിഫത്തുകൾ അതിലുണ്ട്. അസീസി എന്നുള്ളത് ഇസ്സത്ത് എന്നുള്ള സിഫത്ത്, അസീസി എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മു മിൻ അസ്മാ ഇല്ലാഹി തആല. അതേപോലെ തന്നെ ഹക്കീം എന്നുള്ളത് ഇസ്മു മിൻ അസ്മാ ഇല്ലാഹി തആല. രണ്ടിലും എന്തുണ്ട്? അള്ളാഹുവിന്റെ സിഫത്തുകളുണ്ട്. മലയാളത്തിൽ പ്രതാപം, പ്രതാപവാൻ. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്സത്ത്? ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു പദമാണ് ഇത്, ഇസ്സത്ത് എന്നുള്ളത്. ഇസ്സത്ത് ഒന്ന്, ഇസ്സത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിമാനൽ ഇംതിനാ, ഇംതിനാ എന്നുള്ള അർത്ഥത്തിൽ. അള്ളാഹുവിനെ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഏതൊരാൾ കുതന്ത്രം പ്രയോഗിച്ചാലും അള്ളാഹു എന്താണ്, ആ കുതന്ത്രത്തെ തകർക്കും. അള്ളാഹുവിനെ ലൊറു ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും സാധ്യമല്ല. ആ അർത്ഥത്തിലാണ് അവിടെ എന്ത്, ഇസ്സത്തുൽ ഇംതിനാ, ഇംതനാ, ഇസ്സത്തുൽ ഇംതിനാ. രണ്ടാമത്തെ ഇസ്സത്ത് എന്താ വെച്ചാൽ വിമാനൽ കഹരി വൽ ഗലബ, എല്ലാറ്റിനെയും അതിജയിക്കുന്നവൻ. ആ അർത്ഥത്തിലാണ് ഇസ്സത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാറ്റിനെയും അതിജയിക്കുന്നവനും അടക്കി ഭരിക്കുന്നവനും എന്നുള്ള അർത്ഥത്തിൽ. അവനെതിരെ ഒരാൾക്കും വിജയം നേടാൻ കഴിയില്ല, അവനെ പരാജയപ്പെടുത്താൻ, അവനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതാണ് ബിമാഅനൽ ഖഹരി വൽ ഗലബതി എന്നുള്ള അർത്ഥത്തിൽ. ആ അർത്ഥത്തിൽ അള്ളാഹു ആരാണ്? അസീസാണ്. മൂന്നാമത്തത് ബിമാഅനൽ ഖുവ്വത്തി വസ്സലാബ, അവൻ ശക്തിയുള്ളവനാണ്. ആ അർത്ഥത്തിൽ അവൻ ശദി, അവന്റെ ആ പിടുത്തം എന്നുള്ളത്, അവൻ ഖാദിറാണ്, അവൻ ഖുവ്വത്തുള്ളവനാണ് എന്നുള്ള അർത്ഥത്തിൽ. ഈ മൂന്ന് പിന്നെ മഹത്തായ അതിവിശാലമായിട്ടുള്ള, അതൊക്കെ ഓരോന്നും വിശദീകരിക്കേണ്ടതാട്ടോ, ഓരോ പദങ്ങളും. അതായത് ഇസ്സത്തുൽ ഇംതിനാ, ഇസ്സത്തുൽ ഖഹരി വൽ ഗലബ, അതേപോലെ തന്നെ ഇസ്സത്ത്, ഇസ്സത്തുൽ ഖുവ്വ, ഇതൊക്കെ ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. നമുക്ക് അതിന്റെ അസ്മാ വസിഫാത്തുകളെ കുറിച്ച് പഠിക്കുമ്പോൾ പറഞ്ഞു പോകേണ്ടതാണ്. ഞാനിത് സൂചിപ്പിച്ചു മാത്രം. കാരണം അസീസ്, അസീസ് എന്ന് കേൾക്കുമ്പോൾ പ്രതാപവാൻ, പ്രതാപവാൻ, അള്ളാഹു പ്രതാപവാനാണ്. എന്താണ് ഈ പ്രതാപവാൻ? അത് ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്നവൻ, എല്ലാറ്റിനെയും അതിജയിക്കുന്നവൻ. അവന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും അള്ളാഹുവിനൊരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. ഏതാളുടെ കുതന്ത്രത്തെയും പിന്നെ മറികടക്കുന്നവനാണ് അള്ളാഹു. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അള്ളാഹു എന്താണ്, പൂർണ്ണനാണ്. ഒരു ന്യൂനതകളും ഇല്ലാത്തവനാണ്, ഒരു പോരായ്മകളും ഇല്ലാത്തവനാണ്, സമ്പൂർണ്ണനാണ് അള്ളാഹു. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അള്ളാഹുവിനെ അതിജയിക്കാനോ, അള്ളാഹുവിനെ പരാജയപ്പെടുത്താനോ, അള്ളാഹുവിനെ തോൽപ്പിക്കാനോ, അള്ളാഹുവിനെതിരെ കുതന്ത്രം പ്രയോഗിക്കാനോ ഒരാൾക്കും കഴിയില്ല. അങ്ങനെയുള്ള ആ സൃഷ്ടാവിനെ പരിചയപ്പെടുത്താൻ പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഇത്, അസീസ് എന്നുള്ളത്. ആ ഒരു സിഫത്താണ് ഇസ്സത്ത് എന്നുള്ളത്. അവിടെ എന്താ പ്രതാപം അല്ലെ? പ്രതാപവാനാകുന്നുണ്ടോ? എന്താ പ്രതാപവാൻ എന്ന് ചോദിച്ചാൽ ആർക്കും കിട്ടുമില്ല. അപ്പൊ പ്രധാനപ്പെട്ട മൂന്ന് ആശയങ്ങൾ ഇതല്ലാത്തതുമായ വേറെയും മാനകൾ, ഷർഹകൾ, അതിന് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട ദർസുകളിൽ അത് പഠിക്കേണ്ട കാര്യമാണ്. എന്നത് ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കണമല്ലോ. വഹുവൽ അസീസു, അപ്പൊ അവനാണ് ആര്? അള്ളാഹു. ആ പ്രപഞ്ച സൃഷ്ടാവ്, അവന്റെ ഇസ്സത്തിന് അതാണ് എന്ത്, അവന്റെ ഖഹർ, ഗലബത്ത്, അവന്റെ സുൽത്താന്, ആ ഇംതിനാൽ, അവന്റെ ഖുവ്വത്ത്, എല്ലാ ഒരു പോരായ്മയും ഇല്ലാത്തവൻ, ന്യൂനതകളിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ എന്താണ്, പിന്നെ മുക്തനായവൻ, എല്ലാവിധ സിഫത്തുകൾ കൊണ്ടും സമ്പൂർണനായവൻ. വഹുവൽ അസീസുൽ ഹക്കീം. എന്താണ് ഹക്കീം എന്നുള്ളത്? ഹക്കീം എന്നുള്ളതിന്റെ സാധാരണ മലയാളത്തിൽ എന്താർത്ഥം പറയല്? യുക്തിമാൻ. എന്താണ് യുക്തിമാൻ എന്ന് പറഞ്ഞാലേ? ഹക്കീം എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന് ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. രണ്ട് പ്രധാനപ്പെട്ട സിഫത്തുകൾ അത് ഉൾക്കൊള്ളുന്നു. ഹക്കുമ്, ഹിക്മത്ത് എന്ന് പറയുന്ന രണ്ട് സിഫത്തുകളെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹുവിന്റെ ഹുക്കുമു എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുണ്ടെന്നുള്ളത് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഹുക്കുമുൻ കൗനിയുണ്ട്, ഹുക്കുമുൻ ഷറഈയുണ്ട്. അപ്പൊ ഈ ഹക്കീം എന്നുള്ള ഇസ്മിൽ രണ്ട് സിഫത്തുകൾ, ഒന്ന് ഹുക്കുമ്, രണ്ട് ഹിക്മത്ത്. ഹുക്കുമു എന്ന് പറയുന്ന സിഫത്ത് ഉണ്ടാകുമ്പോൾ ഹുക്കുമുൻ കൗനി അതിൽ വന്നു, ഹുക്കുമുൻ ഷറഈ അതിൽ വന്നു. അതാവിന് രണ്ട് രൂപത്തിലുള്ള വിധികളാണുള്ളത്, ഷറഈ ആയിട്ടുള്ളത്, കൗനി ആയിട്ടുള്ളത്. മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങൾ കേൾക്കുക. അപ്പൊ ഹുക്കുമു എന്നുള്ള സിഫത്ത്. ഇനി രണ്ടാമത്തത് ഹിക്മത്ത്. ഹിക്മത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, അള്ളാഹുവിന്റെ കൗനി ആയിട്ടുള്ള ഹുക്കുമാകട്ടെ, അള്ളാഹുവിന്റെ ഷറഈ ആയിട്ടുള്ള ഹുക്കുമാകട്ടെ, രണ്ടിലും എന്താണ്, അത് തമാമായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് ഹിക്മത്ത്. അത് അഹ്സനായിരിക്കും, അത്തമ്മായിരിക്കും, അക്മലായിരിക്കും, അത്തഖനായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഹിക്മത്ത്. അപ്പൊ രണ്ടും അതിൽ വന്നു, ഹുക്മ് പറഞ്ഞു, ഹിക്മത്ത് പറഞ്ഞു. ഹിക്മത്ത് അപ്പൊ എന്താണ്? ആ മലയാളത്തിലുള്ള അർത്ഥം കുറച്ചൊന്ന് മറക്കി. എന്താണ് യുക്തിമാൻ? എന്താ യുക്തിമാൻ? നേരത്തെ പ്രതാപവാൻ പ്രതാപവാൻ എന്ന് പറയുന്നത് പോലെ എന്താണ് യുക്തിമാൻ എന്ന് പറഞ്ഞാല്? അപ്പൊ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ, ഹക്കീം എന്ന് പറയുമ്പോ ആ പിന്നെ അതിന്റെ അർത്ഥം പിന്നെ അത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ, ഹാക്കിം എന്നൊക്കെ പറയുന്നത് പോലെ. ഹാക്കിം പ്രധാനത്തന്നെ വന്നിട്ടുണ്ട്. അതിന് രണ്ട് സിഫത്തുകൾ പറഞ്ഞു, ഹുക്മ് ഹിക്മത്ത്. ഹുക്മ് ഹിക്മത്ത്. ആ ഹുക്മ് എന്നുള്ളത് രണ്ട് രൂപത്തില്, ഷറഈ കൗനീ. ഷറഈ എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ. കൗനീ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രാപഞ്ചികമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങളൊക്കെ അതിൽ പെടും, കൗനീയായിട്ടുള്ളത്. അപ്പൊ ഹിക്മത്ത് എന്ന് പറയുമ്പോ എന്തായി? അള്ളാഹുവിന്റെ കൗനിയായിട്ടുള്ള പിന്നെ ഹുക്കുമാകട്ടെ, ഷറഈ ആയിട്ടുള്ള ഹുക്കുമാകട്ടെ, അതെന്തായിരിക്കും? പെർഫെക്റ്റ് ആയിരിക്കും. ശരിക്കും ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വെക്കേണ്ടടുത്ത് വെക്കുക എന്നുള്ളതാ. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൗനിയായിട്ടുള്ള ഹുക്കുമാകട്ടെ, ഷറഈ ആയിട്ടുള്ള ഹുക്കുമാകട്ടെ, എന്തെങ്കിലും ഒരു പോരായ്മ, ന്യൂനത, ഒരു ഫാൾട്ട് ആർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? അത് അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായിട്ടുള്ള സെറ്റിപ്പിലാകട്ടെ, മനുഷ്യന്റെ സെറ്റിപ്പിലാകട്ടെ, അതല്ലെങ്കിൽ ഷറഈ ആയിട്ടുള്ള അള്ളാഹുവിന്റെ ഹുക്കുമിലാകട്ടെ. അള്ളാഹ് ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണെന്ന് സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹ് പിന്നെ ഹലാലാക്കിയത് ഹറാമാണെന്ന് സ്ഥാപിക്കാൻ അല്ല, അത് ഹിക്മത്തോട് കൂടിയിട്ടാണ് അള്ളാഹ് അത് സംവിധാനിച്ചിട്ടുള്ളത്, അള്ളാഹിന്റെ ഹുക്കും എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കൗനിയായിട്ടുള്ളത്, പ്രാപഞ്ചികമായിട്ടുള്ള നടപടിക്രമങ്ങൾ, അത് മനുഷ്യന്റെ സൃഷ്ടിപ്പാകട്ടെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പാകട്ടെ, എന്തെങ്കിലും ഒരു ഫാൾട്ട്, എന്തെങ്കിലും ഒരു വൈകല്യം, എന്തെങ്കിലും ഒരു കുറവ്, ന്യൂനത, പോരായ്മ, ഒരു ഡിഫക്റ്റ്, ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതാണെന്ത്? ഹക്കീം. അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. ഈ പറഞ്ഞിട്ടുള്ള സിഫത്തുകളൊക്കെ അതിലുണ്ട്. ഏറ്റവും ചുരുക്ക രൂപത്തിലുള്ള വിശദീകരണ. അതിന്റെ അർത്ഥം ഒന്നുകൂടി നോക്കിക്കോ. ഇന്നല്ലദീന ആമനൂ, തീർച്ചയായും സത്യവിശ്വാസികൾ, ആമിലു സ്വാലിഹാതി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, ലഹുൻ ജന്നാത്തു നഈം, അവർക്ക് ഈ നിഅമത്തുകളുടെ തോട്ടങ്ങളുണ്ട്, ജന്നാത്തുകളുണ്ട്. ഖാലിദീന ഫീഹാ, അവർ അതിൽ ഖാലിദീങ്ങളായിരിക്കും. വഅദല്ലാഹു ഹഖൻ, അള്ളാഹുവിന്റെ വഅദി എന്നുള്ളത് അതെന്താണ്? അത് ഹക്കാണ്, അത് നടക്കുക തന്നെ ചെയ്യും. വഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹു അസീസാണ്, അള്ളാഹു ഹക്കീമാണ്. അവർ പറഞ്ഞിട്ടുള്ള തഫ്സീറുകൾ ഇബ്നു സമീൻ, ഇബ്നു കസീർ തഫ്സീറിനെ അവലംബിച്ചിട്ടാണ് ദർശനത്തിലുള്ളത്. ഞാനത് ഓരോന്നും പറയാത്തത് എന്ന് വെച്ചാൽ നമുക്ക് സമയം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഞാൻ ഏതെങ്കിലും തഫ്സീറിനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മൾ പ്രധാനമായിട്ട് അവലംബിക്കുന്നത് ഖുർത്തുബി, പിന്നെ അതേപോലെ തന്നെ സഅദി, ഇബ്നു കസീർ, ഇബ്നു സമി, ഇവരുടെ തഫ്സീറാണ് നമ്മൾ അവലംബിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഏതിലാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മളത് ഏതാണെന്നുള്ളത് പറഞ്ഞുതരും. അപ്പോൾ ഇത് പഠിക്കുക. ഇപ്പൊ നമ്മൾ 9 ആയത്തെടുത്തു. ഇത് പഠിച്ചു പോരുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് 9 ആളുകൾ മാഷാല്ലാ അവർ ഹിഫ്ലാക്കിയിട്ടുണ്ടാവും. വേദം കേട്ട് പോകാത്ത ആളുകൾ 9 ആയത്തുകൾ ഇപ്പൊ എന്താകും? അത് ഹിഫ്ലാക്കിയിട്ടുണ്ടാവും. 9 ആയത്തുകൾ ഇത് ശ്രദ്ധിക്കുന്ന ആളുകൾ. അപ്പൊ ഇത് ഹിഫ്ലാക്കുക, അർത്ഥം പഠിക്കുക, ആശയം പഠിക്കുക.